الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. نوتي تنورامة حديثان في كتاب نوتي تنورامة حديثهم كتاب الصيام الاترامة حديثة ഏഴാമത്തെ ഹദീസാണ്. ശരി, അപ്പൊ അതിന്റെ വിശദീകരണമാണ് നമ്മൾ ആരംഭിക്കുന്നത്. عن ابي هريره رضي الله عنه قال بينما نحن جلوس عند النبي صلى الله عليه وسلم اذ جاءه رجل فقال يا رسول الله هلكت. അബൂ ഹുറൈറയുടെ ഹദീസാണ്. അബൂ ഹുറൈറയുടെ തർജ്ജുമ കഴിഞ്ഞു പോയതാണ്, മുന്നേ എടുത്തതാണ് നമ്മൾ ചരിത്രം. അദ്ദേഹത്തിന് മൂന്ന് ഹദീസുകൾ കഴിഞ്ഞു അല്ലെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എത്ര ഹദീസായി? ഇപ്പോ മൂന്ന് ഹദീസായില്ലേ. ബൈനമ നഹ്നു ജുലൂസുൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബൈന എന്നത് ظرف زمان കാലഘട്ടം അറിയിക്കുന്ന വാക്കാണത്. ബൈന ظرف زمان കാലഘട്ടത്തെ അറിയിക്കുന്ന വാക്കാണത്. ബൈനമക്ക് ശേഷം അതിന്റെ ഖാസിയത്തുകളിൽ പെട്ടതാണ്, അതിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ്. ബൈനമോ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇദ് എന്നോ ഇദ എന്നോ വരും. ബൈനമ കാന നായിമൻ ഇദ് ജാഅഹു റജുലുൻ. അവൻ ഉറങ്ങുന്ന സമയത്ത് അവൻ ഉറക്കത്തിലായിരുന്നപ്പോൾ ഒരാൾ വന്നു. ബൈന വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബൈനമ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം ഒന്നല്ലെങ്കിൽ ഇത് വരും, അല്ലെങ്കിൽ ഇദാ എന്ന് വരും. രണ്ടിലേതെങ്കിലും ഒരു ഹർഫ് വരും. ഇവിടെയും ഉണ്ട് അല്ലേ. ബൈനമ നഹ്നു ജുലൂസുൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ് ജാഅഹു. ഇവിടെ ഇത് വന്നിട്ടുണ്ട്. ഇത് ബൈനമയുടെ പ്രത്യേകതകളിൽ പെട്ടതാണ്. ബൈനമ വന്നു കഴിഞ്ഞാൽ ഇതുണ്ടാവും. എന്നാൽ ബൈന എന്ന് വന്നു കഴിഞ്ഞാലോ ഇത് വരുമോ ഇല്ല എന്നതിൽ ഖിലാഫുണ്ട്. അൽ ഹാഫിളു ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞത് ഇത് വരുമെന്ന്. ലോഹവി പണ്ഡിതന്മാരുടെ ചർച്ചയാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് വരില്ല എന്നാണ് അൽ ഹാഫിളു ഇബ്നു ഹജർ. എന്നാൽ ഇബ്നു മന്ദൂറിനെ പോലെയുള്ള ലിസാനുൽ അറബിന്റെ ഗ്രന്ഥരചയിതാവാണ് ഇബ്നു മന്ദൂർ, ലോഹവിയാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് വരുമെന്ന്. ബൈന എന്ന് വന്നു കഴിഞ്ഞാലും, ബൈനമാന്നില്ലാതെ ബൈന എന്ന് വന്നു കഴിഞ്ഞാലും ഇത് ഇത എന്നീ പദങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ ഹദീസിൽ രണ്ട് രൂപം ഉണ്ട് അല്ലേ. കുറച്ച് കഴിഞ്ഞാ പിന്നെ ഇനി എന്താ പറയണേ? ഫബൈന നഹ്നു അലാ ദാലിക ഇദ് ഉതിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഫബൈന വന്നിടത്ത് ഇതില്ല. ഫബൈന നഹ്നു അലാ ദാലിക ഉതിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ ഇത് ഇല്ലാതെയാണ് വന്നിട്ടുള്ളത്. ഇതിൽ തെറ്റാണ്. ശരിയായ നുസ്ഖയിൽ അത് ശരിയായ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. ഫബൈന നഹ്നു അലാ ദാലിക ഉതിയ നബി, അവിടെ ഇത് ഇല്ല. ശരി, ബൈനമ നഹ്നു ഞങ്ങൾ ആയിരുന്നപ്പോൾ, അതാണ് അവിടുത്തെ അർത്ഥം. ബൈനമ നഹ്നു ഞങ്ങൾ ആയിരുന്നപ്പോൾ, ജുലൂസുൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരിക്കുന്നവരായിരുന്നപ്പോൾ. ഇദ് ജാഅഹു റജുലുൻ, ഇദ് എന്നത് മുഫാജഅത്തിന്റെ ഹർഫാണ്. ഹർഫു മുഫാജഅ, പെട്ടെന്ന് എന്ന അർത്ഥം ലഭിക്കുന്ന പദമാണ് ഇദ്. ഇദ് ജാഅഹു മുഫാജഅത്തിന്റെ ഹർഫാണ്. മുഫാജ എന്ന് പറഞ്ഞത് പെട്ടെന്ന്. ഇദ് ജാഅഹു ഹംസ. ഇദ് ജാഅഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു റജുലുൻ, ഒരു വ്യക്തി. ആ വ്യക്തി ആരാണ്? സലമത്ത് ബ്നു സഖർ. എഴുതിക്കോളൂ, സലമ സീന് ലാം മീം തഅനീസ്. സലമ ഇബ്നു സഖർ, സഖർ സ്വാദ് ഖാ റാ. ഇബ്നു സൽമാൻ الخزرجي الانصاري. ഈ വ്യക്തിയാണ് ഇത് എന്ന് പല റിവായത്തുകളിലും വേറെ വന്നിട്ടുണ്ട്. സലമത്ത് ഇബ്നു സഖർ ഇബ്നു സൽമാൻ അൽഖസ്റജി അൽ അൻസാരി. ഈ ഹദീസിൽ പരാമർശിക്കപ്പെട്ട ആൾ ഇതാണ് എന്ന് വേറെ ചില റിവായത്തുകൾ പലതിലും വന്നിട്ടുണ്ട്. ചിലതിൽ സൽമാൻ ഇബ്നു സലമയാണെന്ന് വന്നിട്ടുണ്ട്. പക്ഷെ കൂടുതൽ ശരി സലമത്ത് ഇബ്നു സൽമാനാണ് എന്നാണ് വേറെ അഭിപ്രായമുണ്ട്. സൽമാൻ ഇബ്നു സലമയാണെന്ന് അഭിപ്രായമുണ്ട്, പക്ഷെ കൂടുതൽ ശരി സലമത്ത് ഇബ്നു സൽമാനാണ് എന്നാണ്. മാത്രമല്ല അബു അമർ ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ സഹാബികളുടെ കൂട്ടത്തിൽ ആകെ രണ്ട് സൽമാൻമാരെ ഉള്ളൂ എന്നാണ്. ഒന്ന് സൽമാൻ ഫാരിസിയും പിന്നെ അബുദബിയും. ഇവരല്ലാതെ രണ്ട് സൽമാൻമാർ വേറെ ഇല്ല എന്നാണ്. പക്ഷെ അദ്ദേഹത്തിന് ചില ആളുകൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഹദീസിൽ പരാമർശിക്കപ്പെട്ട വ്യക്തി സലമത്ത് ഇബ്നു സഖർ ഇബ്നു സൽമാൻ അൽ ഖസ്റജി അൽ യമാനിയൻ. സഖർ അൽ അൻസാരി എന്താ പറഞ്ഞത്? അഫൻ അൽ ഖസ്റജി അൽ അൻസാരി. സൽമാൻ ഇബ്നു സഖർ, സൽമാൻ ഇബ്നു സഖർ ഇബ്നു സലമ അല്ല, ബുഹറയുമായിട്ട് ബന്ധമല്ല. ഇത് അറബിയ. വേറെ ചില ആളുകൾ പറഞ്ഞു സലമയും സൽമാനും ഒരേ ആൾക്കുള്ള രണ്ടു പേരാണ്, അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഇദ്ദേഹം തന്നെയാണ് സൂറത്തുൽ മുജാദലയുടെ തുടക്കത്തിലൊരു സംഭവം ഉണ്ടല്ലോ, എന്താ സംഭവം? ഒരു സ്ത്രീ തർക്കിച്ചു വന്നൊരു വിഷയമുണ്ട്. എന്താണ് വിഷയം? ആ ഭർത്താവ് ഇദ്ഹാർ നടത്തി. എന്താ ഇദ്ഹാർ എന്ന് പറഞ്ഞാല്? ആ ഇവളെ എനിക്ക് മാതാവിന് തുല്യാണെന്ന് പറഞ്ഞു. ഭാര്യയെ പറ്റി പറഞ്ഞു ഇവളെനിക്ക് മാതാവ്, അതിനാ ദിഹാർ എന്ന് പറയുക. അത് നടത്തിയ ആളും ഇദ്ദേഹമാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ദിഹാർ നടത്തിയതും ഇദ്ദേഹമാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. സൂറത്തുൽ മുജാദലയിൽ പരാമർശിക്കപ്പെട്ട സംഭവം ഖദ്സമിയ അള്ളാഹു ഖൗലല്ലതി തുജാദിലു ഫീ സൗജിഹ എന്ന് തുടങ്ങുന്ന ആയത്ത്, ആ ആയത്ത് അവതരിച്ചതും ഇദ്ദേഹത്തിന്റെ കാര്യത്തിലാണ് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇദ്ദേഹം ആദ്യം തന്റെ ഭാര്യയോട് പറഞ്ഞു നീ എനിക്ക് മാതാവിനെ പോലെയാണെന്ന് പറഞ്ഞു. അതെന്തിനാണ് ഇദ്ദേഹം പറഞ്ഞെന്ന് ചോദിച്ചാൽ റമദാൻ മാസത്തിൽ മുമ്പിക്ക് പേടിയുണ്ടായിരുന്നു ഭാര്യന്റെ അടുത്തേക്ക് പോവെന്ന്. അദ്ദേഹത്തിന്റെ ചില റിവായത്തുകൾ കാണാം, ഞാൻ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് തഹീർ ഉണ്ടാകുന്നയാളാണ് എന്ന് അദ്ദേഹം പറഞ്ഞ വേറെ ചില റിവായത്തുകൾ കാണാം. അപ്പൊ അദ്ദേഹത്തിന് പേടിയുണ്ടായിരുന്നു ഞാൻ ഭാര്യന്റെ അടുത്തേക്ക് പോവെന്ന് റമദാൻ മാസമായപ്പോ. അപ്പൊ അദ്ദേഹം തന്റെ മാതാവിനെ പോലെയാണ് നീ എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പറഞ്ഞെങ്കിൽ കൂടി ഒരു ദിവസം ഭാര്യ പണിയെടുക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹത്തിന് ഭാര്യയെ കണ്ടപ്പോൾ താല്പര്യം തോന്നി, അങ്ങനെ ഭാര്യയായിട്ട് ബന്ധപ്പെട്ടു റമദാന്റെ പകലിൽ. അങ്ങനെയാണ് ഈ ഹദീസ് ഉണ്ടായത് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അഭിപ്രായമുണ്ട്. ശരി. ഇദ് ജാഅഹു റജുലുൻ ഫഖാല, അയാൾ പറഞ്ഞു യാ റസൂൽ അല്ലാഹി, അല്ലാഹുവിന്റെ റസൂലെ, ഹലക്തു, ഞാൻ നശിച്ചു. ഹലക്തു, ഞാൻ നശിച്ചു. വേറെ ചില റിവായത്തുകൾ കാണാം ഇഹ്തറഖ്തു, ഞാൻ കത്തിപ്പോയി. കത്തിക്കരിഞ്ഞു പോകുന്നതിനാണ് ഇഹ്തറഖ എന്ന് പറയുക. ഇഹ്തറഖ്തു, ഇഹ്തറഖ്തു. അലിഫ് ഹാ താ റാ ഖാഫ് താ. ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിന്റെ റിവായത്തിൽ കാണാം. വേറെ ചില റിവായത്തിൽ കാണാം ഹലക്തു വ അഹ്ലക്തു, ആ ലഫ്ല് പ്രാധാന്യമുള്ള ലഫ്ലാണ് കേട്ടോ. ഹലക്തു വഅഹ്ലക്തു. അപ്പൊ എന്തായിരിക്കും അതിന്റെ അർത്ഥം? ഞാൻ നശിച്ചു, ഞാൻ നശിപ്പിച്ചു. അഹ്ലക്തു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഞാൻ നശിപ്പിച്ചു. ആ റിവായത്തിന്റെ ആ ലഫ്ലിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഖിലാഫ് ഉണ്ടായത്. കാരണം നോമ്പ്, ഒരാള് നോമ്പിന്റെ സമയത്ത് ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ ഭാര്യക്ക് കൂടി കഫാറത്ത് ബാധകമാണോ എന്ന് ചർച്ച ഇവിടുന്ന വന്ന്. ഞാൻ നശിച്ചു എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് മാത്രമേ നാശമുള്ളൂ. അഹ്ലക്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഭാര്യനെ കൂടി നശിപ്പിച്ചു എന്നാണ് എന്റെ അർത്ഥം. ഭാര്യ നശിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഭാര്യയും കഫാറത്ത് സ്വീകരിക്കേണ്ടി വരും. ആ ഖിലാഫ് ഇൻഷാല്ലാ നമുക്ക് അത് വിശദീകരണത്തിന്റെ സമയത്ത് എടുക്കാം. മൊത്തത്തിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. പക്ഷെ ഈ ഹലക്തു അഹ്ലക്തു എന്നുള്ള റിവായത്ത് ദഈഫാണ് എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, സഹീഹാണെന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ശക്തമായ ഖിലാഫ് അതിൽ നിലനിൽക്കുന്നുണ്ട്. ആ ലഫ്ല് സഹീഹാണോ ദഈഫാണോ എന്നതിൽ തന്നെ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. ശരി, ഹലക്തു എന്ന് പറഞ്ഞാൽ ഞാൻ നശിച്ചു എന്നാണ് അർത്ഥം. അതിന്റെ ഉദ്ദേശം ഇതാണ്, വഖഅതു ഫിൽ ഇസ്മി അല്ലദീ യുഹ്ലികുനി, എന്നെ നശിപ്പിച്ചു കളയുന്ന ഒരു തിന്മയിൽ ഞാൻ അകപ്പെട്ടുപോയി. അതാണ് അതിന്റെ അർത്ഥം. ഹലക്തു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം അതാണ്. വഖഅതു ഫിൽ ഇസ്മി അല്ലദീ യുഹ്ലികുനി, എന്നെ നശിപ്പിച്ചു കളയുന്ന ഒരു തിന്മയിൽ ഞാൻ അകപ്പെട്ടുപോയി. ഇവിടെ ഹലാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ്? മൗത്താണ്, മരണം. അതായത് എന്റെ മരണമാണ് ഇതിനേക്കാൾ നല്ലത് എന്ന രൂപത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്, ഞാൻ നശിച്ചുപോയി എന്ന പദം പ്രയോഗിച്ചത്. ഹലക്തു ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാലക, മാ എന്നത് എന്തിന്റെ ഹർഫ? ഇസ്തിഫാമിന്റെ ഹർഫാണ്. മാ ലക, നിനക്ക് എന്താണ്, അതായത് എന്താണ് പറ്റിയത്. വേറെ ചില റിവായത്തുകൾ കാണാം, മാ അഹ്ലകക, എന്താണ് നിന്നെ നശിപ്പിച്ചത്. മാ അഹ്ലകക, മാ അഹ്ലകക. വേറെ ചില റിവായത്തുകൾ കാണാം, വൈഹക, നിനക്ക് നാശമുണ്ടാകട്ടെ. മാ ശഅനുക, എന്താണ് നിന്റെ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വൈഹക, വേറെ ചില റിവായത്തുകൾ കാണാം, വൈലക, രണ്ടുപേരെ അർത്ഥം. വൈഹക്ക എന്ന് പറഞ്ഞാലും നിനക്ക് നാശം എന്നാണ്, വൈലക്ക എന്ന് പറഞ്ഞാൽ നിനക്ക് നാശം. അപ്പൊ എന്താണ് നിനക്ക് പറ്റിയത്, എന്താണ് നിന്നെ നശിപ്പിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ആ സഹാബി അദ്ദേഹം പറഞ്ഞു, وقعت على امرأتي في رمضان, وقعت على امرأتي, وقعت على امرأتي, ഞാൻ എന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടു. വേറെ ചില റിവായത്തിൽ വ്യക്തമായിട്ട് ഇങ്ങനെ തന്നെ പറഞ്ഞേ കാണാം, വതിഅതു അല ഇംറാഅതി. വതഅ എന്നാണ് എന്താ? ജമഅ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനാണ് വതഅ എന്ന് പറയാം. വതിഅ, വതിഅതു അല ഇംറാഅതി, യാഇന്റെ ഉള്ളിലായിരിക്കും, ഹംസ യാഇന്റെ ഉള്ളിലായിരിക്കും. ഇങ്ങനെ ആയിരിക്കും, വതിഅതു അല ഇംറാഅതി, ഞാൻ എന്റെ ഭാര്യയുമായി അവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. വതിഅതു എങ്ങനെ? വതിഅതു അല ഇംറാഅതി, വാവ് താ, പിന്നെ യാഇന്റെ ഉള്ളിൽ ഹംസ, പിന്നെ താ. വതിഅതു അല ഇംറാഅതി, ഞാൻ എന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടു. വഖഅതു അല ഇംറാഅതി ഫീ റമദാന, ഞാൻ റമദാനിൽ ബന്ധപ്പെട്ടു. റമദാനിൽ ബന്ധപ്പെട്ടു, റമദാനിൽ എപ്പോഴെങ്കിലും അല്ല, ഇത് രാവിലെയാണ്. രാത്രി ബന്ധപ്പെടുന്ന അനുവദനീയാണ് ഇതായത്തിലുള്ളത്. റഹില്ലലക്കും ലൈലത്തു സിയാമി റഫതു ഇലാ നിസാഇക്കും. വഅന സായിമുൻ, ആ സന്ദർഭത്തിൽ എന്റെ ഹാൽ എന്താണ്? അവിടുത്തെ വാവ് എന്തിനാണ്? ഹാലിന്റെ വാവാണത്. വഅന സായിമുൻ, ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ ഭാര്യയുമായി ഞാൻ ബന്ധപ്പെട്ടു. വഫി റിവായ, അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, പുസ്തകത്തിൽ തന്നെ ഉണ്ട്. അസബ്തു അഹലി ഫി റമദാന, ഞാൻ എന്റെ അതേ നേരത്തെ പറഞ്ഞ അതേ അർത്ഥം തന്നെ, ഞാൻ എന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൽ തജിദു റഖബതൻ തുഅതിഖുഹ, ഹൽ തജിദു, നിന്റെ കയ്യിലുണ്ടോ, ഹൽ തജിദു റഖബതൻ, റഖബ എന്ന് പറഞ്ഞാൽ അൽ അമതു അവ അൽ അബ്ദു, അടിമ പെണ്ണോ അതല്ലെങ്കിൽ അടിമ പുരുഷനോ, അതിനാണ് റഖബത്ത് എന്ന് പറയുക. ഹൽ തജിദു റഖബതൻ തുഅതിഖുഹ, നിന്റെ അടുക്കൽ ഒരു അടിമയുണ്ടോ, പെണ്ണാവട്ടെ ആണാവട്ടെ, ഒരു അടിമയുണ്ടോ. തുഅതിഖുഹ അഅതഖന, സ്വതന്ത്രയാക്ക, മോചിപ്പിക്ക. തുഅതിഖുഹ, മോചിപ്പിക്കാൻ ഒരു അടിമ നിന്റെ കയ്യിലുണ്ടോ. മറ്റു ചില റിവായത്തിൽ കാണാം, ഇമാം അഹ്മദിന്റെ റിവായത്തിൽ കാണാം, അതസ്തതിഉ അൻ തുഅതിഖ റഖബതൻ, അതസ്തതിഉ അൻ തുഅതിഖ റഖബതൻ, നിനക്ക് സാധിക്കുമോ ഒരു അടിമയെ മോചിപ്പിക്കാൻ നിനക്ക് സാധിക്കുമോ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, അടിമ ഉണ്ടോ എന്നുള്ളതല്ല വിഷയം, അടിമനെ മോചിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ചിലപ്പോൾ ഒരാൾക്ക് അടിമ ഉണ്ടാവും, പക്ഷെ അയാൾക്ക് ആ അടിമനെ കൊണ്ട് അത്രയും ആവശ്യമുണ്ട്, ശരഈയായ ആവശ്യം അയാൾക്ക് അടിമനെ കൊണ്ടുണ്ട്, അയാൾക്ക് ഇത് ബാധകമല്ല. ശരിക്കും മനസ്സിലാക്കണം കേട്ടോ, ഒരാളടുത്ത് അടിമയുണ്ട്, പക്ഷെ അയാൾക്ക് ആ അടിമയില്ലാതെ പറ്റൂല, കാരണം അയാൾക്ക് അത്രയും സഹായമാണ്. അയാൾ അടിമയില്ലെങ്കിൽ അയാളെ പല കാര്യങ്ങളും നടക്കൂല. അങ്ങനെ ശരഈയായ ആവശ്യം അയാൾക്കുണ്ടെങ്കിൽ അയാൾ അടിമയില്ലാത്തവനെ പോലെയാണ്. മനസ്സിലായോ? ശരിക്കും മനസ്സിലായോ? ഒരാളുടെ അടിമ ഉണ്ട്, പക്ഷെ അയാൾക്ക് ഉദാഹരണത്തിൽ കണ്ണു കാണാത്താണ്, അയാൾ അടിമനെ പിടിച്ച നടന്നു പോണത്, അയാൾ അടിമയെ തന്നെ എടുത്തിട്ട് ദാനം ചെയ്താലോ, അല്ലെങ്കിൽ അതിനെ മോചിപ്പിച്ചാൽ അയാളാകെ പ്രയാസത്തിലാകും. അപ്പൊ ഇവിടെ അടിമ ഉണ്ടോ എന്നതിന്റെ അർത്ഥം അടിമ കയ്യിലുണ്ടോ എന്നതല്ല, മറിച്ച് അടിമയെ നൽകാൻ സാധിക്കുന്ന അവസ്ഥയിലുണ്ടോ എന്നതാണ്. അടിമയെ സ്വതന്ത്രനാക്കാൻ കഴിയുന്ന അവസ്ഥയിൽ അടിമയുണ്ടോ എന്നതാണ്, അതാണ് അടുത്ത ചോദ്യം. വേണമെങ്കിൽ അറബിയിൽ എഴുതുകയാണെങ്കിൽ, ഫൽ മുറാദു അൽ വുജൂദു ശർഈ, മതപരമായി ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അടിമ കയ്യിലുണ്ടോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ليدخل فيه القدرة بالشراء ونحوه, ഒരു അടിമയെ വാങ്ങാനും അതിനെ സ്വതന്ത്രനാക്കാനും ഒക്കെയുള്ള കഴിവ് നിനക്കുണ്ടോ, അതാണ് ഇവിടുത്തെ ചോദ്യം. ചിലപ്പോൾ ഒരാൾക്ക് അടിമ കയ്യിലുണ്ടാവും, പക്ഷെ ആ അടിമയെ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ആകെ പ്രയാസത്തിലാകും, അയാൾ ഇതിൽ ഈ ചോദ്യത്തിൽ ഉൾപ്പെടില്ല. മറിച്ച് അടിമയുണ്ട്, പക്ഷെ ആ അടിമ അതിനെ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അയാളുള്ളത്. ഹൽ തജിദു റഖബതൻ തുഅതിഖുഹ, നിനക്കൊരു അടിമയുണ്ടോ അതിനെ സ്വതന്ത്രനാക്കാൻ, തുഅതിഖുഹ എന്ന് തുഹറിറുഹ, സ്വതന്ത്രനാക്കാൻ, തുഹറിർ. അപ്പൊ അയാൾ എന്താ മറുപടി പറഞ്ഞത്? ഖാല ലാ, അയാൾ ഇല്ല എന്ന് പറഞ്ഞു. വേറെ ചില റിവായത്തുകൾ അയാളുടെ മറുപടി കുറച്ചുകൂടി വ്യക്തമായി വന്നിട്ടുണ്ട്. ചില റിവായത്തുകൾ കാണാം, ലാ വല്ലാഹി യാ റസൂൽ അല്ലാഹ്, അല്ലാഹു സത്യം, എനിക്ക് അങ്ങനെ ഒരു അടിമയില്ല അല്ലാഹുന്റെ റസൂൽ. വേറെ ചില റിവായത്തിൽ അതിനേക്കാൾ വ്യക്തമായി വന്നിട്ടുണ്ട്, അയാളെ സ്വഭാവം കുറച്ചുകൂടി വ്യക്തമാവുന്ന രൂപത്തിൽ സഹാബിയുടെ ലഫ്ളു ഇങ്ങനെയാണ്, വല്ലദി ബഅസക ബിൽ ഹഖി മാ മലക്തു റഖബതൻ ഖത്തു, നിന്നെ ഹക്കുമായി പറഞ്ഞയച്ച അള്ളാഹു തന്നെ സത്യം, ഇതുവരെ എന്റെ ജീവിതത്തിൽ ഞാനൊരു അടിമയെ ഉടമപ്പെടുത്തിയിട്ടില്ല, എന്റെ ജീവിതത്തിൽ ഇത്രയും കാലത്തിടക്ക് ഒരു അടിമ എനിക്ക് ഉണ്ടായിട്ടില്ല, അതായത് അത്രയും പാവപ്പെട്ടവനാണ് എന്ന് ചുരുക്കം. അല്ലാഹി മാ മലക്തു റഖബതൻ ഖത്തു. قال അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഹൽ തസ്തതിഉ അൻ തസൂമ ഷഹ്റൈൻ മുതതാബിഉൈൻ ഫഹൽ തസ്തതിഉ നിനക്ക് സാധിക്കുമോ നിനക്ക് കഴിയുമോ ശക്തിയുണ്ടോ അൻ തസൂമ നോമ്പ് നോൽക്കാൻ ഷഹ്റൈൻ മുതതാബിഉൈൻ ഷഹ്റൈൻ രണ്ട് മാസം മുതതാബിഉൈൻ തുടർച്ചയായ രണ്ട് മാസം متتابعين اي متواليين തുടർച്ചയായി രണ്ട് മാസം നോമ്പ് നോൽക്കാൻ നിനക്ക് കഴിയുമോ അപ്പോൾ അയാൾ പറഞ്ഞു എന്താ പറഞ്ഞത് ല അതും സാധിക്കില്ല എന്ന് പറഞ്ഞു വേറെ ചില റിവായത്തുകൾ കാണാം ല അഖ്ദിർ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞതായിക്കാം വേറെ ചില റിവായത്തുകൾ കാണാം വഹൽ ലഖീതു മാ ലഖീതു ഇല്ലാ മിൻ അസ്സൗം എനിക്കിപ്പോ ഈ ഉണ്ടായതൊക്കെ ഉണ്ടായത് നോമ്പ് കൊണ്ടാണ് അതായത് ഇത് തന്നെ എന്നെ കൊണ്ട് സാധിച്ച് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത് തന്നെ നോമ്പ് വെച്ചോണ്ടാണ് അപ്പൊ ഇനിയൊരു രണ്ടു മാസം തുടർച്ചയായി നോമ്പ് വെക്കണം എന്ന് പറഞ്ഞ എന്റെ അവസ്ഥ എന്തായിരിക്കും അങ്ങനെ അയാൾ ചോദിച്ചതായി കാണാം വഹൽ ലഖീതു മാ ലഖീതു ഇല്ലാ മിൻ അസ്സൗം വേറെ ചില റിവായത്തുകൾ കാണാം വഹൽ ഉതീതു ഇല്ലാ മിൻ അസ്സൗം എനിക്ക് ഈ ജാതി പ്രശ്നമൊക്കെ കിട്ടിയത് നോമ്പ് കൊണ്ടല്ലാതെ മറ്റു വല്ലതും കൊണ്ടാണോ എന്ന് അയാൾ ചോദിച്ചതായി കാണാം അപ്പൊ നോമ്പ് നോൽക്കാനും സാധിക്കില്ല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ഫഹൽ തജിദു ഇത്ആമ സിത്തീന മിസ്കീനൻ നിനക്ക് 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ ഫഹൽ തജിദു തജിദു എന്നാണ് ഇവിടെ ഉദ്ദേശം തസ്തതിഉ എന്നാണ് നിനക്ക് സാധിക്കുമോ ഇത്ആമ ഭക്ഷണം നൽകാൻ അത്ആമന്റെ ഇത്ആം നിനക്ക് ഭക്ഷണം നൽകൽ കണ്ടെത്താൻ അല്ലെങ്കിൽ അത് കഴിയുമോ സിത്തീന മിസ്കീനൻ 60 മിസ്കീന്മാർക്ക് ആ മിസ്കീൻ മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഫഖീർ ശറഇയായ ഫഖീറാണ് അൽ ഫഖീർ അല്ലദീ ലാ യജിദു കിഫായതഹു വ കിഫായത അഹ്ലിഹി തനിക്കും തന്റെ കുടുംബത്തിനുമുള്ള ചെലവ് കണ്ടെത്താൻ സാധിക്കാത്തവനാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ ഫഖീർ തനിക്കുള്ള ചെലവും കണ്ടെത്താൻ വയ്യ തന്റെ കുടുംബത്തിലുള്ള ചെലവും കണ്ടെത്താൻ സാധിക്കാത്തവനാണ് ഫഖീർ അപ്പൊ അങ്ങനെയുള്ള ഫക്കീറന്മാർക്ക് മിസ്കീന്മാർക്ക് 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുമോ അപ്പൊ അയാൾ എന്താ പറഞ്ഞത് ഹദീസിലുള്ളതില്ല എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു വേറെ ചില റിവായത്തുകൾ കാണാം വല്ലദീ ബഅസക ബിൽ ഹഖി മാ ഉഷ്ബിഉ അഹലി എന്നെ അയച്ചവനായ അള്ളാഹു തന്നെ സത്യം എനിക്ക് എന്റെ കുടുംബത്തിന് തന്നെ വയറു നിറച്ച് തീറ്റിക്കാൻ ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നില്ല ഞാൻ എന്റെ കുടുംബത്തിന് തന്നെ വയറു നിറച്ച് ഭക്ഷണം കൊടുക്കുന്നില്ല അതായത് പിന്നെ വേറുള്ള ആർക്ക് കൊടുക്കാൻ ആർക്ക് എന്തായാലും സാധിക്കൂല എന്നർത്ഥം അത്രയും ഫഖീറാണ് ഫമകഥ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരം അങ്ങനെ നിന്നു അങ്ങനെ കഴിച്ചുകൂട്ടി അങ്ങനെ സമയം ഫമകഥ എന്ന് പറഞ്ഞ കുറച്ച് സമയം ചെലവഴിക്കുന്നതിനാണ് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞു ചില റിവായത്തുകൾ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു ഇജ്ലിസ് അവിടെ ഇരിക്കാൻ പറഞ്ഞു കാത്തിരിക്കാൻ വേണ്ടി ഫബൈന നഹ്നു അലാ ദാലിക ഉതിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅറഖിൻ ഫീഹി തംറുൻ ഫബൈന നഹ്നു ഞങ്ങളായിരിക്കെ അലാ ദാലിക് ഞങ്ങൾ അങ്ങനെയായിരിക്കെ അതായത് ആ അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അയാളവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങളിവിടെ ഉണ്ട് അങ്ങനെ അയാൾക്കൊന്നിനും കഴിയുകയില്ല അങ്ങനെ ആ അവസ്ഥയിൽ ഞങ്ങൾ ഇരിക്കെ ഉതിയ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെട്ടു അച്ഛാ ഉതിയ കൊണ്ടുവരപ്പെട്ടു ബിഅറഖിൻ അറഖ് എന്ന് പറഞ്ഞാൽ ഇത് ഹദീസിൽ വന്നിട്ടുണ്ട് മിക്തൽ അതിന്റെ മറ്റു ചില അർത്ഥങ്ങൾ എഴുതിക്കോളൂ الزنبيل. الزنبيل ألف لام زاي نون باء يا إلام. അല്ലെങ്കിൽ അസ്സബീൽ, ഇതൊക്കെ അതിന്റെ സമാന പദങ്ങളാണ്. അസ്സബീൽ അലിഫ് ലാം സായി ബാ യാ ലാം. ഇതുകൊണ്ടൊക്കെ ഉദ്ദേശം അറക്ക്, മിക്തല്, സംബീല്, സിബീല്, ഇതുകൊണ്ടൊക്കെ ഉദ്ദേശം കൊട്ടയാണ്. ഈത്തപ്പനയുടെ ഓല കൊണ്ടുണ്ടാക്കുന്ന ഒരു തരം കൊട്ടക്കാണ് കൊട്ടക്കന്റെ ബാസ്കറ്റ് എന്നറിയോ? അതന്നെ ഒരു ഈ ജാതി ഇത്ര എളുപ്പമുള്ള ഒരു കൊട്ട. അത് ഈത്തപ്പനയുടെ ഇവിടെ നമ്മുടെ നാട്ടിൽ മുളയുടെ ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കൂലേ, അങ്ങനെ ഉണ്ടാക്കുന്ന കൊട്ടയാണിത്. ഈത്തപ്പനയുടെ ഓല കൊണ്ടുണ്ടാക്കുന്ന ഓല, അല്ലെങ്കിൽ അതിന്റെ മറ്റേ തടിമെന്ന് കിട്ടുന്ന ഇതുകൊണ്ടുണ്ടാക്കുന്ന കൊട്ടയാണിത്. അത് നിങ്ങൾക്ക് അതിന്റെ ചിത്രം കാണണമെങ്കിൽ നിങ്ങൾ ഈ പദം അടിച്ചു കൊടുത്താലും മതി, ഇന്റർനെറ്റിലോ മറ്റോ അടിച്ചു കൊടുത്താൽ ഇതിന്റെ ചിത്രം തന്നെ കാണാൻ പറ്റും. പണ്ടുണ്ടാക്കിയിരുന്ന രൂപം ഒന്നെങ്കിൽ സിംബീൽ, അല്ലെങ്കിൽ സബീൽ, അതല്ലെങ്കിൽ അറക്ക്, അല്ലെങ്കിൽ മിക്തൽ, ഇതൊക്കെ പറയാം. സിബീൽ എന്നതിന് പേര് വരാൻ, അല്ലെങ്കിൽ സിംബീൽ എന്നതിന് പേര് വരാൻ കാരണം സുമ്മിയ ബിദാലിക ലിഅന്നഹു തുഹ്മലു ഫീഹി അസ്സിബ്ലു, സിബ്ല് കൊണ്ടുപോകുന്നതായതുകൊണ്ട്. സിബ്ല് എന്ന് പറഞ്ഞ വളമാണ്, ചെടിക്കുള്ള വളം. അത് ഇതിലിട്ട് കൊണ്ടുപോകാറുണ്ട്, നമ്മുടെ നാട്ടിലും കൊണ്ടുവരുന്നു തോന്നുന്നു. ഇങ്ങനത്തെ സാധനത്തിലാണ് വളം കൊണ്ടുവരുന്നത്, ചാണകവും അതുപോലുള്ള വളങ്ങളൊക്കെ കൊണ്ടുപോകൽ ഇതിലാണ്. അപ്പൊ അതൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന പാത്രമായതുകൊണ്ടാണ് സിംബീൽ എന്നത് വന്നത്. സിബിൽ എന്ന് പറഞ്ഞാൽ വളമാണ്, പേരിന്റെ രസം കേട്ട് കുട്ടികൾക്ക് പേരിടാൻ നിൽക്കണ്ട. സിബിൽ എന്ന് പറഞ്ഞ വളമാണ് സിബിൽ. ഫുഖഹാക്കളുടെ അടുക്കൽ അൽ അറഖ് എന്ന് പറഞ്ഞാൽ, വൽ അറഖു ഇൻദൽ ഫുഖഹ മാ യസഉ 15 സാഅൻ, 15 സാഅൻ. ഫുഖഹാക്കളുടെ അടുക്കൽ അറഖ് എന്നത് ആ കൊട്ടയുടെ ഏതാണ്ട് ഒരു വലിപ്പം, അതിന്റെ വിശാലത എത്രയാണ്? مَا يَسَعُ خَمْسَةَ عَشْرَ سَاعًا 15 സാഅ് ഉൾക്കൊള്ളുന്ന കൊട്ടക്കാണ് എന്ത് പറയാ അറക്ക് എന്ന് പറയാം. 15 സാഅ്, സാഅ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 മുദ്ദാണ് സാഅ്. 4 മുദ്ദ് എന്ന് പറഞ്ഞാൽ ഈ കൈയൊന്നും പറ്റില്ല, കുറച്ച് നല്ല കുറച്ച് വലിയ കൈ. അത് നിറയെ ഒരു കൈപ്പിടിയോളം എടുത്താൽ എത്ര ഉണ്ടാവും? അതാണ് ഒരു മുദ്ദ്. വലിയ നല്ലൊരു വലിയൊരു ഒത്ത ആളുടെ കയ്യിന്റെ ഉള്ളിൽ ഒരു മുദ്ദ് ഭക്ഷണം എടുത്താൽ എത്ര ഉണ്ടാവും? അതാണ് ഒരു മുദ്ദ്. മുദ്ദിന്റെ ഏതാണ്ട് ഇപ്പത്തെ കിലോഗ്രാം ഖിലാഫുണ്ട്. ഞാൻ ഇവിടെ പറയുന്ന അഭിപ്രായം ഇബ്നു ഉസൈമീന്റെ അഭിപ്രായമാണ്, ഇബ്നു ബാസിന്റെ അഭിപ്രായം ഇതിനോട് ചെറുതായി അടുത്ത് നിൽക്കുന്ന അഭിപ്രായമാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 510 ഗ്രാമാണ്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 510 ഗ്രാം, ഏതാണ്ട് അരക്കാം. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ ഗ്രാമാണ്. എത്ര മുദ്ദാണ് സാഅവ? 4 മുദ്ദ്. 510 4 എത്ര ആയിരിക്കും? 2 40. ഇതാണ് ഒരു സാഅ്, 2040. അതായത് 2 കിലോ 40 ഗ്രാമും, അതാണ് സാഅ്. ഒരു സാഅ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2 കിലോ 40 ഗ്രാമാണ്. മറ്റു പണ്ഡിതന്മാരുടെ അടുക്കൽ ഏതാണ്ട് 2.5 കിലോ വരുന്ന ഇതിനാണ് 2.5 ഗ്രാമിന്റെ 2500 ഗ്രാം. അതായത് 2.5 കിലോ, 2.5 കിലോ വരുന്നതിനാണ് സാഅ് എന്ന് പല ആളുകളുടെ അടുക്കലുള്ളത്. ഇബ്നു ഉസൈമീന്റെ അടുക്കൽ 2040 2 കിലോ 40 ഗ്രാമും, അതാണ് അദ്ദേഹത്തിന്റെ സാഅ്. ചെറിയ ഖിലാഫുണ്ട്, ഓരോ മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ ഖിലാഫ് വന്നിട്ടുണ്ട് അതില്.
അപ്പൊ 2040 ഗ്രാം. ഗ്രാം എന്ന് എങ്ങനെ അറബിയിൽ എഴുതാ?
ജിറാം എന്നാണ് എഴുതാ. ജീമ റോ അലിഫ് മീം.
അപ്പൊ 15
സോ ആണെങ്കിൽ എത്ര ഉണ്ടാവും? 15 × 2040 എത്ര ഉണ്ടാവും? 30,600 ഗ്രാം.
അത് എത്ര കിലോ ഉണ്ടാവും?
30 കിലോ 600 ഗ്രാം.
30 കിലോ 600 ഗ്രാം അത് കൊള്ളുന്ന കൊട്ടയാണ് മിക്തല്. ഏതാണ്ട്
15 × 2040
ഒരു സാ ആണ്. 15 സാ ആണ് കൊള്ളുക. അപ്പൊ 15 × 2040 എത്രയാവും? 30,600 ആവും. 30,600 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയും? 30 കിലോ 600 ഗ്രാം.
അപ്പൊ അതാണ് അവിടെ കൊണ്ടുവന്നത്. 30,600 ഗ്രാം, അതായത് 30 കിലോ 600 ഗ്രാം, 30.5 കിലോ, ഏതാണ്ട് 31 കിലോ വരുന്ന പിന്നെ വസ്തുവാണ് അതിൽ കൊള്ളുക. അതാണ് അറക്ക് എന്ന് പറഞ്ഞാൽ. ഒരു അറക്ക് നിറയെ എന്താണ് കൊണ്ടുവന്നത്? ഇത് ഉത്തിയ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബി അറഖിൻ ഫീഹി തംറുൻ. അതിൽ എന്താണ് ഉള്ളത്? ഈത്തപ്പഴമാണ് ഉള്ളത്. വൽ അറഖു അൽ മിക്തലു, അതിന്റെ വിശദീകരണമാണ്. റാവി പറഞ്ഞാണ്, സഹാബി പറഞ്ഞതല്ല. വേറെ ഏതോ റാവി പറഞ്ഞവനെ കൂടുതൽ സാധ്യത. വൽ അറഖു അൽ മിക്തലു. അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ കൊണ്ടുവന്നു. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐനസ്സൈൽ, എവിടെ? ചോദിച്ചയാൾ എവിടെ? ചോദ്യകാരൻ എവിടെ? ഇത്രയും നേരം ചോദിച്ചൊരാളുണ്ടല്ലോ, അയാൾ എവിടെ? ഖാല അന, അയാള് ഞാനാണെന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദ് ഹാദാ, ഇത് നീ എടുക്കുക. ഏത്? ഈത്തപ്പഴം. ഫതസദ്ദഖ് ബിഹി, എന്നിട്ട് നീ അത് സദഖയായി നൽകുക. ഫഖാല, അപ്പോൾ അയാൾ പറഞ്ഞു, അലാ അഫ്ഖറ മിന്നി യാ റസൂലല്ലാഹി, ഐ അതസദ്ദഖു അലാ, അവിടെ മഹ്ദൂഫ് ഉണ്ട്. അതസദ്ദഖു ബിഹി അലാ അഫ്ഖറ മിന്നി, ഞാൻ സദഖ കൊടുക്കണമോ എന്നേക്കാൾ പാവപ്പെട്ട ആൾക്ക്? അഫ്ഖറ മിന്നി എന്ന എന്നേക്കാൾ പാവപ്പെട്ട ദരിദ്രനായ ആൾക്കാണോ ഞാനിത് സദഖ കൊടുക്കേണ്ടത്? യാ റസൂൽ അല്ലാഹുവിന്റെ റസൂലെ, ആ തസദ്ദഖ് എന്ന മഹ്ദൂഫാണ്, അവിടെ ഇല്ല, മഹ്ദൂഫായതുകൊണ്ട് പറയാത്താണ്. അതാണ് പറഞ്ഞത്, മഹ്ദൂഫുണ്ട്. ആ തസദ്ദഖു എന്ന മഹ്ദൂഫ് അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഖബറാവാൻ എന്തായാലും സാധ്യതയില്ല. കണ്ടാൽ തന്നെ മനസ്സിലാവും, അതിന്റെ രൂപം കണ്ടാൽ തന്നെ മനസ്സിലാവും അത് ഖബറല്ല. നേരെ ഒരു ഖബറല്ല, ചോദ്യമാണത്, ഇസ്തിഫാമിന്റെ അർത്ഥത്തിലാണ്. ഫവല്ലാഹി, അല്ലാഹു സത്യം, മാ ബൈന ലബതൈഹ, ഐ യുരീദുൽ ഹറതൈനി. ലബതൈ അൽ മദീന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹറത്ത് എന്നാണ്. എന്താണ് ഹറത്ത്? എഴുതിക്കോളൂ. അൽ ഹറത്തു അർളുൻ ذاتു ഹിജാറത്തിൻ സൂദ്, കറുത്ത കല്ലുകൾ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്തിനാണ് ഹറത്ത് എന്ന് പറയുക. കറുത്ത കല്ലുകൾ നിറഞ്ഞു നിൽക്കുന്ന പാറക്കല്ലോ അല്ലെങ്കിൽ കറുത്ത കല്ലുകളോ, കറുത്ത കല്ലുകൾ നിറഞ്ഞു നിൽക്കുന്ന ഹറത്തൈനി, ഇവിടെ കണ്ടില്ലേ, യുരീദു അൽ ഹറത്തൈനി. ഫവല്ലാഹി മാ ബൈന ലബതൈഹ യുരീദുൽ ഹറത്തൈൻ, ഇതിന്റെ ലാബത്തൈനുകൾക്കിടയിൽ. ലാബത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം ഹറത്താൻ, ഹറത്ത് എന്നത് കൊണ്ട് ഉദ്ദേശം ദാതു അർദിൻ, അർദുൻ ദാതു ഹിജാറത്തിൻ സൂദ്, കറുത്ത കല്ലുകൾ നിറഞ്ഞു നിൽക്കുന്ന കറുത്ത കല്ലെന്ന് വെച്ചാൽ കരിങ്കല്ലായിരിക്കും അല്ലേ, നമ്മളിത് കാണാത്തോണ്ട് എനിക്ക് അതിനെ കുറിച്ചിട്ട് അറിയില്ല. ഞാനിത് വായിച്ചെന്ന് പറയണം, ഇങ്ങനത്തെ കാര്യങ്ങൾ വായിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ അബദ്ധം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്, അത് പ്രത്യേകം പരിഗണിക്കും. ഞാൻ മദീനയിൽ പോയിട്ടില്ല, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു പറയണം, അപ്പോഴേ കുറച്ചുകൂടി വ്യക്തത വരുള്ളൂ. അപ്പൊ പോയിട്ട് പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തത ഉണ്ടാവും. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഹറത്തി എന്ന് പറഞ്ഞാൽ രണ്ട് ജബലുകൾക്കിടയിലുള്ള സ്ഥലമാണ്. പക്ഷെ മദീനയുടെ കാര്യത്തിൽ അത് ശരിയാണ്, പക്ഷെ ആ പദത്തിന്റെ അർത്ഥത്തിൽ അത് പെടില്ല. ഹറത്തീനി എന്ന് പറഞ്ഞാൽ രണ്ട് മലകൾക്കിടയിലുള്ള സ്ഥലമാണ് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തായാലും അതിന്റെ ആദ്യത്തെ അർത്ഥം ഇതാണ്, അർദുൻ ദാത്തു ഹിജാറത്തിൻ സൂദ്, കറുത്ത കല്ലുകൾ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്തിനാണ് ഹറത്തി എന്ന് പറയുക. അത് രണ്ട് പർവ്വതങ്ങൾക്കിടയിലാണ് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. നവവിക്ക് പുറമെയുള്ള ചില ആളുകൾ, നവവി പറഞ്ഞിട്ടില്ല, വേറെ ചില ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബ്നു ദഖീഖ് അൽഈദ് പറഞ്ഞതായി കാണാം. മദീനയുടെ കാര്യത്തിൽ അത് ശരിയാണ്, രണ്ട് പർവ്വതങ്ങൾക്കിടയിലാണിത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. പക്ഷെ ഹറത്തി എന്ന പദത്തിന്റെ അസലി അർത്ഥം എന്താണ്? കല്ലുകൾ നിറഞ്ഞു നിൽക്കുന്ന, കറുത്ത കല്ല് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്തിനാണ് ഹറത്ത് എന്ന് പറയുക. ഫവല്ലാഹി മാ ബൈന ലാബതൈഹ, അള്ളാഹു സത്യം ഇതിന്റെ ലാബത്തുകൾക്കിടയിൽ, യുരീദുൽ ഹറത്തൈൻ, ഈ ഹറത്തുകളാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഈ ഹറത്തുകൾ എന്ന് പറഞ്ഞാൽ മദീനക്ക് രണ്ട് ഹറത്തുകളുണ്ട്. ഒന്ന് അൽ ഹറത്തു ശർഖിയ, രണ്ട് അൽ ഹറത്തുൽ ഗർബിയ. ഷർഖിലും ഗർബിലുമുള്ള രണ്ട് ഹറത്തുകൾ, അതാണ് ഇവിടുത്തെ ഉദ്ദേശം. ഹറത്തുൽ ഗർബിയ, അതിന് ഹറത്തുൽ വബിറ എന്നും പറയും. ഹറത്തുൽ വബിറ, വബിറത്ത് അങ്ങനെയും പറയും. ഏതിന്? ഹറത്തുൽ ഗർബിയക്ക്. ഗർബ് എന്ന് പറഞ്ഞ ആ ഭാഗത്തും ഷർഖിന്റെ ഭാഗത്തും, ഷർഖിന്റെ ഭാഗത്തും ഗർബിന്റെ ഭാഗത്തുമായി രണ്ട് ഹറത്തുകളുണ്ട്. ആ രണ്ട് ഹറത്തുകൾക്കിടയിൽ എന്തില്ല? എന്നെക്കാൾ പാവപ്പെട്ട വേറൊരു കുടുംബമില്ല. فوالله ما بين لابتيها اهل بيت, ഒരു കുടുംബവുമില്ല. അഹ്ലി എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അദ്ദേഹത്തിന് കീഴിലുള്ള, അദ്ദേഹത്തിന് മേൽ ഭക്ഷണം കൊടുക്കൽ ബാധ്യതയായിട്ടുള്ള ആളുകളാണ് അഹ്ല്. കുല്ലുമൻ തൽസമുഹു നഫഖത്തു, ആരുടെയൊക്കെ മേൽ, ഒരാളുടെ മേൽ ആരുടെയൊക്കെ മേൽ നഫഖത്തു കൊടുക്കൽ, ചെലവ് കൊടുക്കൽ, ആരുടെയൊക്കെ, ആരൊക്കെ അയാളുടെ കീഴിലുണ്ടോ അയാളൊക്കെ അയാളുടെ അഹലാണ്. എന്റെ വീട്ടിൽ ഞാൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായിട്ടുള്ള ആരൊക്കെ ഉണ്ടോ അവരൊക്കെ എന്റെ അഹലാണ്, അവരാണ് ഇവിടുത്തെ അഹൽ കൊണ്ട് ഉദ്ദേശം. മബൈന ലബതൈഹ അഹലു ബൈതിൻ അഫ്ഖറു മിൻ അഹ്ലി ബൈതി, എന്റെ വീട്ടുകാരെ, എന്റെ കീഴിലുള്ള ആൾക്കാരെക്കാൾ ഫക്കീറന്മാരായിട്ടുള്ള വേറെ ആൾക്കാർ മദീനയുടെ രണ്ട് ലാബത്തുകൾക്കിടയിൽ, മദീനയുടെ രണ്ട് അഹ്റത്തുകൾക്കിടയിൽ കാണാൻ സാധിക്കുകയില്ല. അത്രമാത്രം പാവപ്പെട്ട ആളാണ് ചുരുക്കം. ഫദഹിക നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്ത ബദത് അന്യാബുഹു, ഫദഹിക, അപ്പോൾ ചിരിച്ചു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ചിരിച്ചു. ഹത്ത ബദത് അന്യാബുഹു, നബിയുടെ അന്യാബുകൾ കാണുന്നത്. നാബ്, നാബ്, നാബുൻ എന്നതിന്റെ ജമാണ് അന്യാബ്. ഞാൻ നേരത്തെ പറഞ്ഞ തെറ്റാണ്, ഞാൻ നേരത്തെ പറഞ്ഞത് അണപ്പല്ലാണെന്നാണ്, അത് തെറ്റുപറ്റിയതാണ്. അണപ്പല്ലല്ല, കൂർത്ത പല്ലുകളില്ലേ, അതിനാണ് അന്യാബ് എന്ന് പറയാ. അങ്ങനെ കാണിച്ചു തരാ, കൂർത്ത പല്ലുകൾക്ക് അന്യാബ് എന്ന് പറയാം. കാണിച്ചു തരാം പല്ലുകളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ക്ലാസ് നമുക്ക് എടുക്കാം. വളരെ വൈഫാണ്, എന്നാ കൂടി അഡ്ജസ്റ്റ് ചെയ്യണം. വരച്ച് കാണിച്ചു തരാം. ഒരാളെ വായെടുത്തു കഴിഞ്ഞാൽ അയാളെ പല്ലിന് പല പേരുകൾ പറയും. ഭക്ഷണം എല്ലാരും കൂടി നോക്കേണ്ട, വായ ഉറന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കിയാൽ മതി. ഒരാളുടെ പല്ല് എടുക്കുകയാണെങ്കിൽ തുടർന്ന് ഇങ്ങനെ ആദ്യം രണ്ട് പല്ലുണ്ടാവും, പല്ലാന്ന് വിചാരിച്ചാൽ മതി, മുന്നിലുള്ള രണ്ട് പല്ലുകൾ താഴ്ത്തും ഉണ്ടാവും. തൽക്കാലം മേലെ മാത്രം വെച്ചാൽ മതി, മേലുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് താഴെയുള്ളത്. ആദ്യം ഉണ്ടാകുക അയാളുടെ സനായകളാണ്, അങ്ങനെ വടിയിൽ വരച്ച് വെച്ചിരുന്നു, കൊണ്ടുപോകാൻ മറന്നുപോയതാണ്. ആദ്യം അയാളുടെ ഈ രണ്ട് പല്ലുകളാണ് ഉണ്ടാവുക, അതിന് പറയുക സനായ എന്നാണ്. ഇവിടെ ഉണ്ടായിട്ട പിന്നെ അതിനുശേഷമുള്ള രണ്ട് പല്ലുകൾക്കാണ് റുബാഇ എന്ന് പറയാം. ഇവിടെ ഈ പല്ല് തൊട്ട് രണ്ട് മേലെ രണ്ട് പല്ലുകളില്ലേ മുന്നിൽ നിൽക്കുന്ന, അതിന് കഴിഞ്ഞിട്ടുള്ള പല്ലാണ് റുബാഇ, തൊട്ടുപോയിക്കോളിയാണ് അറുബാഇ. അത് കഴിഞ്ഞിട്ടുള്ള എന്തായാലും മലയാളത്തിൽ കോന്ത്രപല്ലെന്ന് തുറച്ചു വെക്കുന്ന, നന്നായിട്ട് കൂർത്തു നിൽക്കുന്ന പല്ലില്ലേ, ആ ഈ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങൾക്ക് അത് പ്രകടമായിട്ട് തന്നെ കാണും, ആ പല്ലാണ് നാബ് അല്ലെങ്കിൽ അന്യാബ് എന്ന് പറയാം. നാലെണ്ണം ഉണ്ടാവും, മൊത്തം നാലെണ്ണം ഉണ്ടാവും പൊട്ടിയിട്ടില്ലെങ്കിൽ, മറ്റേത് നാലെണ്ണം ഉണ്ടാവും. ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞൊക്കെ നാലെണ്ണം ഉണ്ടാവും, ഒന്നിത് ഒന്നിത് ഒന്ന് റുബായി, ആ ഈ രണ്ടാമത്തെ പല്ല്. ഈ രണ്ടെണ്ണം ഇവിടെ ഉള്ള രണ്ടെണ്ണം അതിന് സനായ എന്ന് പറയും, ഇത് റുബായി, അത് കഴിഞ്ഞാല് അനിയാബ്, അത് കഴിഞ്ഞാൽ പിന്നെ കാണുന്ന പല്ലാണ് ഇത്, ഈ പല്ല്, ഈ നമ്മുടെ ഈ കുത്തി നിൽക്കുന്ന പല്ലിന് തൊട്ടപ്പുറത്തുള്ള പല്ല്, എല്ലാ സ്ഥലത്തും ഉണ്ടാവും, ഇവിടെയൊക്കെ ഉണ്ടാവും. ആ പല്ലിനാണ്, ഇനിയിപ്പോ എന്താ മലയാളത്തിൽ പറയാൻ എനിക്കറിയില്ല, അറബിയിൽ അതിന് പറയാ ബവാഹിക്ക് എന്നാണ്. ബവാഹിക്ക് അത് നാലെണ്ണം ഉണ്ടാവും, മനസ്സിലായോ? കൃത്യമായിട്ടുണ്ടാവും ലവാഹിക്ക്, കിട്ടിയാ? അത് കഴിഞ്ഞാൽ പിന്നെ നോക്കിയാ കാണാം, മൂന്ന് പല്ലുണ്ടാവും പിന്നെ ഇല്ലേ, മൂന്നെണ്ണം ഉണ്ടാവും, മൂന്നെണ്ണം ഉണ്ടാവും, അതിനാണ് തവാഹിൻ എന്ന് പറയുക. തവാഹിൻ, തവാഹിൻ, അത് മൊത്തം എത്ര എണ്ണം ഉണ്ടാവും? നാല് മൂന്ന് പന്ത്രണ്ടെണ്ണം ഉണ്ടാവും. ഓരോ ഭാഗത്ത് മൂന്നെണ്ണം വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ മിക്ക ആൾക്കാർക്കും തവാഹിൻ വരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ് വേദനയോടുകൂടി വരുന്ന പല്ലാണ് അന്നവാജ്, അണപ്പല്ല്. അത് പലർക്കും ഇപ്പൊ ഉണ്ടായിക്കൊള്ളുന്നില്ല, ചില ആൾക്കാർക്ക് ഉണ്ടായിരുന്ന ചിലക്ക് വന്നിട്ടുണ്ടാവും, ചില ആൾക്കാർക്ക് അത് കുറച്ച് വേദനയോടുകൂടി പിന്നെ വരുള്ളത്. ആ വന്നില്ലേ, അതാണ് നവാജിദ്, അന്നവാജിദ്. അപ്പൊ മനസ്സിലായില്ലേ, സനായ, സനായ, റുബാഇ, അനിയാബ്, ദവാഹിക്ക്, തവാഹിൻ, നവാജിദ്, അണപ്പല്ല്. അബ്ദു അലൈഹ ബിൻ നവാജിദ് അല്ലെ ഹദീസ്, അത് അണപ്പല്ലാണ്, അത് ലാസ്റ്റ് വരുന്ന പല്ലാണ്, ഏറ്റവും അവസാനം വരുന്ന പല്ലാതായിരിക്കും. വരുമ്പോ നല്ല വേദനയൊക്കെ ഉണ്ടാവും, ഊന്ന് കേറിയിട്ടായിരിക്കും പുറത്തു വരാം. അപ്പൊ അത് എണ്ണീറ്റ് കാണുന്നില്ലെങ്കിൽ തെറ്റിദ്ധരിക്കേണ്ട സംഭവം ഉണ്ട് അവിടെ, കുറച്ച് കഴിഞ്ഞാൽ വരുള്ളൂ. മനസ്സിലായില്ലേ ഓർഡർ? നാലെണ്ണം സനായ, പിന്നെ അടുത്ത ഏതാ? റുബാഇ, അനിയാബ്, ദവാഹിക്ക്, തവാഹിൻ, അന്നവാജിദ്. അന്നവാജിദ്, നവാജിദ് ഹദീസിൽ വന്ന പദം, അല്ലു അലൈഹ ബിൻ നവാജിദ്, ലാ നവാജിദ് ആണ്. ഫദ്ദാൻ സാല് ബട്ടോപ്പടെ, മനസ്സിലായില്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനിയാബ് കാണുന്ന രൂപത്തിൽ റസൂൽ ചിരിച്ചു. അപ്പൊ ആ ചിരിയാണ് ഇവിടെ ഉദ്ദേശം. ഫദഹിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ബദത് അനിയാബുഹു, വരുന്ന വലിയ പൊട്ടിച്ചിരിയല്ല, എന്നാൽ പുഞ്ചിരിയും അല്ല. പുഞ്ചിരിയാകുമ്പോ പല്ല് പുറത്തേക്ക് അധികം കാണൂല, ഒന്നോ രണ്ടോ പല്ലോട്ടെ കാണുള്ളൂ. കുറച്ചൊന്ന് ചിരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പിന്നെ അനിയാബുകൾ കാണുന്നത് വരെ. ഫദഹിക നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്ത ബദത് അനിയാബുഹു. എന്തിനാണ് ഇവിടെ റസൂലുള്ള ചിരിച്ചത്? വർത്താനത്തിൽ എന്താ പ്രശ്നം? പണ്ഡിതന്മാർ ചില ആളുകൾ പറഞ്ഞു രണ്ട് കാരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്ന്, ഇയാൾ അവസ്ഥ പെട്ടെന്ന് മാറി മറിഞ്ഞത് ആലോചിച്ചിട്ടാണ്. അയാൾ ആദ്യം വരുമ്പോ എങ്ങനെയായിരുന്നു? ഞാൻ നശിച്ചുപോയി, ഞാൻ വലിയ അബദ്ധം ചെയ്തു, ഞാൻ തെറ്റെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നത്. അവസാനം പോകുമ്പോഴത്തേക്കും ഇവരെന്തായി, എനിക്ക് ഈത്തപ്പഴം കിട്ടിയാ കൊള്ളാന്നുള്ള കോലത്തിലായി. ആദ്യം ഇതിനൊന്ന് രക്ഷപ്പെടുത്തി തരണം എന്നുള്ള നിലക്കാ വന്നത്. പോകുമ്പോ എന്തായി, ഈ ഈത്തപ്പഴത്തിന്റെ കൊട്ട കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു എന്നുള്ള അവസ്ഥയിലായി. അപ്പൊ ആ ഒരു അവസ്ഥ പെട്ടെന്ന് മാറി മറിഞ്ഞത് കണ്ടതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചത്. അതാണ് ഒരു വിഭാഗത്തിന്റെ, ഒരു വിഭാഗം എന്നല്ല, ഒരു അഭിപ്രായതാണ്. വേറെ അഭിപ്രായം, ചിരിക്കാൻ കാരണം അയാളോടുള്ള റഹ്മത്ത് കാരണത്താലാണ്. പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ നിർത്തോ എന്ന അർത്ഥത്തിൽ ചിരിച്ചതാണ്. ഈ രണ്ട് വിശദീകരണങ്ങളും പറയപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി ചിരിച്ചു. മാത്രമല്ല ഈ ഹദീസിന് എന്ത് കിട്ടും? ചിരിക്കൽ അനുവദനീയാന്ന് മനസ്സിലായത്. പുഞ്ചിരി മാത്രമല്ല ചിരിയും അടക്കം അനുവദനീയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചിട്ടുണ്ട്. ثم قال, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്ഇംഹു അഹലക്, നീ അത് നിന്റെ വീട്ടുകാരെ ഭക്ഷിപ്പിക്കുക. ഇവിടുത്തെ അമർ ഏത് അർത്ഥത്തിലാ? ഇബാഹത്തിന്റെ അർത്ഥത്തിലാണ്. അമറുൽ ഇബാഹ, വീട്ടുകാരെ കേൾപ്പിക്കൽ അനുവദനീയാണ്. വേറെ വേറെ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, വീട്ടുകാർ തന്നെ ഭക്ഷിപ്പിക്കണം, നിർബന്ധമൊന്നുമില്ല. അത്ഇംഹു എന്ന് പറഞ്ഞാൽ നിന്റെ വീട്ടുകാരെ ഭക്ഷിപ്പിക്കുക എന്നാണ് അർത്ഥം. അത്ഇംഹു ഐ അത്ഇം ഹാദ തംറ ലി അഹലിക, എന്റെ വീട്ടുകാർക്ക് ഇത് ഭക്ഷണമായി കൊടുക്കുക. അപ്പൊ ഈ ഹദീസിന്റെ ഏതാണ്ട് ഗരീബുകൾ ഇതോടുകൂടി അവസാനിച്ചിട്ടുണ്ടാവും ഇൻഷാല്ലാഹ്. അമറു ഇബാഹ മുന്നേ പറഞ്ഞാണ്, അമറു ഇബാഹ, ഒരു കാര്യം മുന്നേ ഹദർ ഉണ്ടായിട്ട് പിന്നെ അമറു വന്നു കഴിഞ്ഞാൽ അത് അമറു ഇബാഹ ആയിരിക്കും. ഇവിടെ തർക്കബുഹ, തർക്കബുഹ എന്ന് പറഞ്ഞാൽ ധാരാളം ഉണ്ട് അവിടെ, അവിടെ ഉണ്ട് എന്ന അർത്ഥത്തിലാണ് അവിടെ തർക്കബുഹ. തർക്കബുഹൽ ഹിജാറ, നേരത്തെ പറഞ്ഞ അർദുൻ ദാത്തു ഹിജാർ സൂത്രമില്ല എന്നാണ്. ശരിനി ഹദീസിന്റെ മെസ്സായിലുകളാണ്, ഇതിൽ ധാരാളം മെസ്സായിലുകളുണ്ട്. ഇബ്നു ദഖീഖ് അൽഈദ് റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ 35 മസലകൾ ഈ ഹദീസിൽ ഉള്ളതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അൽഹാഫിദ് സൈനുദ്ദീൻ അൽ ഇറാഖി, അദ്ദേഹം ഈ ഹദീസ് വിശദീകരിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അതിൽ 1001 മസലകളുണ്ട്, 1001 മസലകൾ ആ പുസ്തകത്തിലുണ്ട്. അപ്പൊ അതെല്ലാം കൂടി എടുക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ പാഠം തീരുള്ളു. വളരെ പ്രധാനപ്പെട്ട ഈ ഹദീസുമായി നേരെ ബന്ധപ്പെട്ട് കിടക്കുന്ന മസലകൾ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ ഇൻഷാല്ലാഹ്. എല്ലാം നമ്മളേതായാലും എടുക്കാൻ സാധിക്കൂല. ശരി, അപ്പൊ ഇത് നിങ്ങൾ ഗരീബ് അൽഫാദുകൾ ഹിഫ്ലാക്കാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചോദിക്കും ഇൻഷാല്ലാഹ്. വബില്ലാഹി തൗഫീഖ്, വസല്ലല്ലാഹു വസല്ലം വബറക അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.